Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
Ebhyatrabhyo rovidadirubhyekhyo trabhudadirubhyavichnadibhyo sarvamupyanit sishtam evameva. ഈ മൂന്നെണ്ണത്തിലൂടെ ശ്രുതി എടുത്ത് കാണിച്ചു. ഈ മൂന്നിനെ മനസ്സിലാക്കുന്നത് കൊണ്ട് എങ്ങനെയാണോ ആദിത്യാദികളെ മനസ്സിലാക്കുന്നത്, അതുപോലെ പ്രപഞ്ചത്തെ മുഴുവൻ ഗ്രഹിക്കാൻ കഴിയുന്നു. അതിന്റെ മൂലരൂപങ്ങൾ അഞ്ചാണ്, പഞ്ചഭൂതങ്ങളാണ്, അത് സത്താണ് എന്നിങ്ങനെ മനസ്സിലാക്കാൻ കഴിയുന്നു. അതുകൊണ്ട് സർവജ്ഞ, അവരെല്ലാവരും സർവജ്ഞന്മാരാണ്. അല്ലാതെ സർവജ്ഞ ശബ്ദത്തിനർത്ഥമില്ല. എല്ലാ സർവജ്ഞനെന്ന് പറയുന്ന ഈശ്വരൻ ഒഴികെ ബാക്കി എല്ലായിടത്തും അത് നിരർത്ഥകമാണ്. ഈ തരത്തിൽ ആർക്ക് സർവജ്ഞനാകാം? സത്താണ് പഞ്ചഭൂതാത്മകമായി പ്രകടമായത്. ആ പഞ്ചഭൂതങ്ങൾ തന്നെയാണ് ജഗത്താത്മകമായത് എന്നറിയുന്ന വിജ്ഞാനം ആർക്കും ഉണ്ടാകാം. ഉണ്ടാകുന്നവരെല്ലാം സർവജ്ഞന്മാരാണ്. അധ എഭ്യോ വിദാം ചക്രുഹരിച്ചി അഗ്നിയാദിഭ്യോ ദൃഷ്ടാന്തിഭ്യ വിജ്ഞാതിഭ്യ സർവമന്യ വിദാം ചക്രുഹു. അങ്ങനെ മനസ്സിലാക്കാം, അഗ്നിയാദി ദൃഷ്ടാന്തത്തിലൂടെ അവർ സത്യത്തെ ഗ്രഹിച്ചു, പ്രപഞ്ചത്തെ ഗ്രഹിച്ചു, പ്രപഞ്ച സത്യത്തെ എന്താണെന്ന് അവർ ഗ്രഹിച്ചു. ആ രീതിയിലും മനസ്സിലാക്കും. കഥം യഥന്യരൂപേണ സന്ദിഹ്യമാനേ കപൂതാദിരൂപേ രോഹിതമേവ ഗൃഹ്യമാണം അഭൂ തേഷാം പൂർവേഷാം ബ്രഹ്മവിദാം തത്തേജസ്വരൂപവിധി വിദാം ചക്രവും. എങ്ങനെ മനസ്സിലാക്കുന്നു? അന്യരൂപേണ സന്ദേഹീയമാനേ, ഉദാഹരണം കപോതം, പ്രാവ്, അതിന്റെ ദേഹത്ത് പല വർണ്ണങ്ങളാണ്. ആ വർണ്ണങ്ങൾ കാണുമ്പോൾ ഇതെന്താണ്? ഇത് പൃഥ്വിയുടെ രൂപമാണോ, ജലത്തിന്റെ രൂപമാണോ, തേജസ്സിന്റെ രൂപമാണോ? പ്രാവിന്റെ ദേഹത്ത് നോക്കിയറിയാം, വളരെ മനോഹരമായ വർണ്ണങ്ങൾ, ഒന്ന് മാറി മാറി അതിന്റെ ദേഹത്ത് വർണ്ണങ്ങൾ പ്രത്യക്ഷം. അത് രോഹിതമേവ ഗൃഹ്യമാണ്, അത് രോഹിതമാണെന്ന് പറയാൻ വയ്യ, ശുക്ലമാണെന്ന് പറയാൻ വയ്യ, കൃഷ്ണമാണെന്ന് പറയാൻ വയ്യ. അത് അങ്ങനെ ആ രൂപത്തെക്കുറിച്ച് സന്ദേഹം ഉണ്ടാകുമ്പോൾ മനസ്സിലാകുന്നു എന്താണ് അവിടെ രോഹിതം പോലെ കാണുന്നത്. തേജസ്സിന്റെ തന്നെയാണ്, ശുക്ലം പോലെ കാണുന്ന ആപ്പിന്റെയാണ്, കൃഷ്ണം പോലെ കാണുന്ന പൃഥ്വിയുടെയാണ്. ഈ തരത്തിൽ എന്ന് പറഞ്ഞാൽ പൃഥ്വി തേജസ് ഈ മൂന്നിന്റെയും രൂപാന്തരം തന്നെയാണ് കപോത്ത രൂപത്തിൽ കാണുന്നത് എന്നവരറിയുന്നു. എന്തിനെ കണ്ടാലും ഈ തത്വത്തെ ഗ്രഹിക്കുന്നവർ അതിന്റെ മൂല കാരണത്തെ ഗ്രഹിക്കുന്നു. പൃഥ്വി തേജസ് എന്ന് പറയുന്ന മൂന്ന് കാരണമാണ് ഇത് ഈ കാര്യമായി നാനാ രൂപത്തിൽ കാണപ്പെടുന്നത് എന്ന് കാരണദൃഷ്ടി, കാര്യപ്രതീതിയിൽ കാരണദൃഷ്ടി, ആഭാസ പ്രതീതിയിൽ തത്ത ദൃഷ്ടി, അതിനെ വിശദീകരിക്കുകയാണ്. തഥാ ശുക്ലമിവ അഭൂത് ഗ്രഹ്യമാണ് തഥപാം രൂപം. അവിടെ തന്നെ നോക്കുന്നു ഇതെന്തായി വർണ്ണം, ഇതെങ്ങനെ ഇവിടുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. അത് ആ സ്വച്ഛവർണം, അത് ജലത്തിന്റേത്. കൃഷ്ണമിവ ഗ്രഹ്യമാണ് തത് അന്നസ്യം, അവിടെ കാണുന്ന ആ കൃഷ്ണവർണം പോലെ കാണുന്നത് അന്നത്തിന്റേതാണ് എന്നെല്ലാം വിദാം ചക്രു. ഏവമേവ അത്യന്ത ദുർലക്ഷ്യം, അതിന്റെ ഗുണം എന്താണ്? അവർ എന്ത് രൂപത്തെ കണ്ടാലും അതിലെല്ലാം ഈ ഭൂതത്രയത്തെ മാത്രമേ കാണുന്നുള്ളൂ, അതിന്റെ രൂപത്തെ കാണുന്നുള്ളൂ. അത്യന്ത ദുർലക്ഷ്യം ഏതോ അപ്പി അവിജ്ഞാതമേവ വിശേഷത അഗ്രഹ്യമാണ് അഭവ് തദപ്യേതസമേവ തിസൃണ ദേവതാനാം സമാസ സമുദായ വിദ്വാൻ ചക്രു. അതുകൊണ്ട് എവിടെ എന്ത് രൂപമാണോ ഗ്രഹിക്കാൻ കഴിയാതിരിക്കുന്നത് ഈ ലോകത്തോ പരലോകത്തിലോ അപ്രാപ്യമായിരിക്കുന്നത്, അതിന്റെ എല്ലാം തത്വത്തെ അവർ ഗ്രഹിക്കുന്നു. ഏതാസമയത്തെ സ്വർണ്ണ ദേവദാനം, ഈ മൂന്ന് ദേവതകളുടെ സമുദായമാണ് അത് എന്ന് മനസ്സിലാക്കുന്നു. ഏവം തവത് ബാഹ്യം വസ്തു അജ്ഞാതി വത് വിജ്ഞാതം അത്തധൈതാനു യഥാനുഖലഭ്യ സ്വമീമ യഥോക്തോ ദേവതാ പുരുഷം പ്രാണ്യാദിലക്ഷ്യം കാര്യകരണ സംഘാതം പ്രാപ്യ പുരുഷേണ ഉപഭുജ്യമാന ത്രിവൃത്രിവീകാഭൂതി തന്മേ വിജാനിഹി നികുതൈ ആഹ. അതുപോലെ തന്നെ ബാഹ്യം വസ്തു അഗ്നിയാദി വിജ്ഞാതം, പുറമേ കാണുന്ന ഈ അഗ്നിയാദികൾ അതെല്ലാം എന്താണോ യഥോക്താ തിസ്രോ ദേവതാഹ എന്ന് പറഞ്ഞ മൂന്ന് ദേവതകളാണ്. അത് തന്നെയാണ് പുരുഷൻ ചിരപ്പണ്യാതി ലക്ഷണം കാര്യകരണ സംഘാതം പ്രാപ്യ. അത് തന്നെയാണ് ഈ ശരീരത്തിൽ ശരീരരൂപത്തിലായിരിക്കുന്നത്. അത് തന്നെയാണ് പുരുഷന് ഉപവിദ്യമാന, പുരുഷൻ അനുഭവിക്കുന്നത് അതിനെ തന്നെയാണ്. പുരുഷന്റെ ശരീരമായിരിക്കുന്നതും അത് തന്നെയാണ്. എല്ലാം ആ സത്തിന്റെ പരിണാമമാണ്. സത്തിന്റെ പരിണാമമായിരിക്കുന്ന ഭൂതത്രയമാണ്. ഇതെല്ലാമായി അനുഭവപ്പെടുന്നത് ഏകൈക ഭൂതം ഒന്ന് വിജാനാഭൂതത. അത് പ്രവൃത്കരണം, അതിന്റെ തത്വത്തെ നീ എന്നിൽ നിന്നും മനസ്സിലാക്കുന്നതാണ്. പ്രവൃത്കരണം പറയുന്നത് പ്രപഞ്ചം എങ്ങനെ ഉണ്ടായിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടില്ല. ഇതൊരു ശാസ്ത്രമല്ല, പ്രത്യേകിച്ച് സൃഷ്ടിയെക്കുറിച്ച് പഠിപ്പിക്കുകയല്ല, മറിച്ച് ഈ പ്രപഞ്ചപ്രതീതി എന്താണ്, പ്രപഞ്ചപ്രതീതി എന്തിന്റെ ആധാരത്തിൽ നിൽക്കുന്നു, പ്രപഞ്ചപ്രതീതിക്ക് ആധാരമായിരിക്കുന്നത് സത്താണ്, സത്തിലെ പ്രതീതി മാത്രമാണ് പ്രപഞ്ചം എന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ്. അല്ല, നമ്മൾ സങ്കല്പിക്കുന്ന തരത്തിലുള്ള നമ്മുടെ ധാരണയ്ക്കനുസരിച്ചുള്ള ഒരു സൃഷ്ടി ഇവിടെ വിശദീകരിക്കുന്നതല്ല, സൃഷ്ടിയെ നമ്മളെ പഠിപ്പിക്കുന്നതല്ല. അടുത്ത മന്ത്രത്തിൽ പറയുന്നു, അന്നം അസിതം ത്രേധാ വിധീയതേ തസ്യയത്ഥവിഷ്ടോ ധാതു തത്വരീഷം ഭവതി യോ മധ്യമസ്തദ്മാംസം യോ അനിഷ്ടസ്തദ്മനഃ ആപഹ പീതാ ത്രേധാ വിധീയന്തേ താതാം യത്ഥവിഷ്ടോ ധാതു തന്മൂത്രം ഭവതി യോ മധ്യമസ്തദ്ലോഹിതം യോ അനിഷ്ട സ പ്രാണ തേജോ അസിതം ത്രേധാ വിധീയതേ തസ്യത്ഥവിഷ്ടോ ധാതു തദസ്തി ഭവതി യോ മധ്യമ സമ്മജ്ജ യോ അനിഷ്ട സ വാക് അന്നമയം ഹി സൗമ്യമന അപോമയ പ്രാണ തേജോമയി വാഗിതി ഭൂയേവമാ ഭഗവൻ വിജ്ഞാപയതു ഇതി സൗമ്യദിഹ വാച. വീണ്ടും ആ പഞ്ചീകരണത്തിന്റെ ഭാഗമായി വരുന്ന പ്രാണൻ മനസ്സ് ബുദ്ധി ഇവയെ കുറിച്ച് വിശദീകരിക്കുകയാണ്. അന്നമസിതം മുക്തം ത്രേതാ വിധീയത, കഴിക്കുന്ന ഭക്ഷണം മൂന്നായി പിരിയുന്നു. ജാഠരേനാഗ്നന പച്ചിമാനം ത്രിതവ്യജ്യത, ഉള്ളിൽ ചെന്നു കഴിഞ്ഞാൽ ജാഠരാഗ്നനെ പാകം ചെയ്ത് അതിനെ മൂന്നാക്കുന്നു. കഥന്തസ്യൂലതമംശീഷം ഭവതി, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഉള്ളിൽ ചെന്ന് ജഠരാഗ്നി അത് പാകം ചെയ്ത് അതിൽ നിന്നും വരുന്ന ഏറ്റവും സ്ഥൂലമായ ഭാഗം മലമായി പോകുന്നു. യോ മധ്യമോ അംശാതു രണ്ടിക്രമേണ പരിണമ്യ മാംസം ഭവതി, അതിന്റെ മധ്യമ ഭാഗം അത് രസാദരൂപത്തിൽ പരിണമിച്ചിട്ട് ശരീരത്തിൽ മാംസമായി മാറുന്നു. യോ അണിഷ്ടോ അണുതമോ ധാതു സൗർദ്ധം ഹൃദയം പ്രാപ്യ സൂക്ഷ്മാസു ഇതാഖ്യാസു നാഡീഷ് അണുപ്രവിശ്യ വാഗാദിക്കന സംഘാതത്തിലും ഉത്പാദയൻ മനോഭവതി മനോരൂപേണ വിപരണമൻ മനസ്സ ഉപചയം കരോതി. അതിന് ഏറ്റവും സൂക്ഷ്മമായ അംശം അതാണ് അണിഷ്ടോ അണുതമ ധാതു, കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ഏറ്റവും സൂക്ഷ്മഭാവം ഊർജ്ജം ഹൃദയം പ്രാപ്തി അത് ഹൃദയത്തിൽ പ്രവേശിക്കുന്നു. അവിടെ ഹിത എന്ന് പറയുന്ന നാഡിയുണ്ടെന്നാണ്. ഹിതം എന്ന് പറഞ്ഞാൽ കർമ്മഫലം, അതിന്റെ ഭോക്താവായ ജീവൻ സ്ഥിതി ചെയ്യുന്നത് ഹിത നാഡിയിലാണ്. ഹിതാക്കി സുനാഡീഷന് പ്രവിശ്യ ജീവൻ ഹൃദയത്തിൽ സ്ഥിതി ചെയ്യുന്നു എന്ന് പറയുന്നതാണ്. ജീവന്റെ സ്ഥൂലമായ ഉപാധി എന്ന് പറയുന്നത് സൂക്ഷ്മമായ നാഡിയാണ്, ഹിത എന്ന് പറയുന്ന നാഡിയാണ്. വാഗാദി കർണസംഘാത സ്ഥിതി ഉത്പാദയൻ, അത് ജീവഭാവത്തെ പ്രാപിച്ചിട്ട് അല്ലെങ്കിൽ ജീവന്റെ ഭാഗമായി നിന്നുകൊണ്ട് വാഗാദി കർണങ്ങളെ നിലനിർത്തുന്നു. അങ്ങനെ മനസ്സാകുന്നു. മനസ്സ് മനോരൂപേണ വിപരിണമാ മനസ്സുപചയം, കഴിക്കുന്ന അന്നത്തിന്റെ സൂക്ഷ്മമായ അംശം എങ്ങനെ മനസ്സാകും? കാരണം മനസ്സ് സൂക്ഷ്മ ശരീരത്തിന്റെ ഭാഗമാണ്, ജന്മനാൾ തന്നെ മനസ്സുള്ളതാണ്. കഴിക്കുന്ന അന്നത്തിൽ നിന്ന് മനസ്സുണ്ടാകുമെന്ന് അങ്ങനെ പറയാൻ പറ്റും. കാരണം പറയുന്നു, മരണസമയത്ത് ഈ ജീവൻ ശരീരത്തെ വെടിഞ്ഞു പോകുമ്പോൾ ആ ജീവനോടൊപ്പം പോകുന്ന ഒന്നാണ് മനസ്സ്. മനസ്സ് ബുദ്ധിചിത്തം അഹങ്കാരം ഇതെല്ലാം അതിനോടൊപ്പം പോകുന്നു. കർമ്മ വാസനകൾ പുണ്യപാപങ്ങൾ അജ്ഞാനം ഇതെല്ലാം ആ ജീവനോട് ഒപ്പമുണ്ട്. അപ്പൊ അങ്ങനെ പോയി പേർ ശരീരത്തിൽ ഇരിക്കുമ്പോഴും അവിടെ മനസ്സുണ്ട്. പിന്നെ മനസ്സെങ്ങനെയാണ് വലുതാകുന്നത് ചെറുതാകുന്നത് പറയുന്നു. ആ മനസ്സ് സൂക്ഷ്മരൂപത്തിൽ ആ ജീവനോടൊപ്പം സദാ പിന്തുടരുന്ന ആ ജീവനെ പിന്തുടരുന്ന ആ മനസ്സ് ഭക്ഷണത്തിന്റെ സൂക്ഷ്മാംശത്തെ സ്വീകരിച്ച് ഉപജയം നിരവധി വൃദ്ധിയെ പ്രാപിക്കുന്നു. അപ്പൊ മനസ്സിന് വൃദ്ധി ഉണ്ടാകുന്നു, വളർച്ച ഉണ്ടാകുന്നു. നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മനസ്സ് വലുതാകുന്നതുകൊണ്ടാണ് പറയുന്നത് നെയ്യ് കഴിക്കണം. നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൂടും. വേദത്തിൽ പറയും നല്ല ശുദ്ധമായ പശുവിന്റെ നെയ്യ് കഴിക്കും. വേറെ എന്നിട്ട് നെയ്യൊന്നും കഴിച്ചാൽ ബുദ്ധി കൂടത്തില്ല, കൊളസ്ട്രോൾ കൂടത്തേ ഉള്ളൂ. ഇവിടെ പറയുന്നത് ശുദ്ധമായ നെയ്യാണ്, അത് കഴിച്ചാൽ കൊളസ്ട്രോൾ ഒന്നും കിടക്കില്ല. അത് കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൂടും, വാക്കിന് ശക്തി കൂടും, മേധാശക്തി വർദ്ധിക്കും എന്ന് പറയും. എന്തുകൊണ്ട് കഴിക്കുന്ന ഇനി പറയും അന്നത്തിന്റെ ഏറ്റവും സൂക്ഷ്മമായ അംശം ബുദ്ധിയെ സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ബുദ്ധിക്ക് വരുന്ന ദോഷങ്ങൾക്കെല്ലാം ആയുർവേദത്തിന് നെയ്യ് സേവിക്കുന്നു. നെയ്യ് കഴിച്ചു കഴിഞ്ഞാൽ മാനസികമായി വരുന്ന പ്രശ്നങ്ങൾ എല്ലാത്തിനും മരുന്ന് നെയ്യാണ്. അതിന് അത്ര ശക്തിയുണ്ട്. എന്തുകൊണ്ട് അന്നത്തിന്റെ ആ സൂക്ഷ്മമായ ഭാഗം എന്ന് പറയും പാലിന്റെ ഏറ്റവും സൂക്ഷ്മമായ ഭാഗമാണെന്ന് ഞാൻ പറയും. അന്നത്തിന്റെ സൂക്ഷ്മമായ ആ ഭാഗം ബുദ്ധി വർദ്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ബുദ്ധി കൂടും. തപസ് ചെയ്യുന്നവർക്ക് ഭക്ഷണമൊന്നും നല്ലവണ്ണം കഴിക്കണമെന്നില്ല. ചെറുവണ്ണം മനനോ ചെയ്യുന്നവർ നല്ല ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിരിക്കുമ്പോൾ വായും പൊളിച്ചിരുന്ന് ഉറങ്ങും ക്ഷീണം കൊണ്ട്. ഭക്ഷണമൊന്നും കഴിക്കാതെ പട്ടിണികളെന്ന് തപസ്സൊക്കെ ചെയ്തിട്ട് ഇവിടെ ഇത് കേൾക്കാനിരുന്നു കഴിഞ്ഞാൽ ഒരു പ്രയോജനമില്ല. ഒന്നും തലയ്ക്കകത്ത് കയറത്തില്ല, അതുകൊണ്ട് ഉറങ്ങിപ്പോകുന്നതാണ്. എല്ലാം മനഃപൂർവ്വം ഉറങ്ങുന്നതാണ്. തലയ്ക്കകത്തൊന്നുമില്ല, മനസ്സില്ല, വൃത്തി പ്രാപിച്ച മനസ്സില്ല. ജനിച്ചപ്പോ കൊണ്ടുവന്ന സാധനമേ ഉള്ളൂ. അതിൽ കുറെയൊക്കെ പോയി ഇതുവരെ ജീവിച്ച് കാര്യമായി മനസ്സ് ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനം. അതുകൊണ്ട് നല്ല ഭക്ഷണം കഴിക്കണം, ഇല്ലെങ്കിൽ പണി നിർത്തുക. നല്ല ഭക്ഷണം കഴിക്കാൻ അവസരം ഇല്ലെങ്കിൽ ശ്രവണവും മനനവും നിത്യാസനമൊക്കെ നിർത്തുക, വേറെ തപസ് ചെയ്യുക. അവസാനം പിത്തം പിടിച്ചിട്ട് അതിനെ ചികിത്സിച്ചാൽ മതി. ഈ കഷ്ടപ്പാട് ഇരുന്ന് ഉറങ്ങേണ്ട കാര്യമില്ല. മനോരൂപേണ വിപരണമാ മനസ്സ് ഉപചയം കരോതി, മനസ്സിനെ വൃദ്ധിയെ പ്രാപിക്കുന്നു. തതശ്ച അന്ന ഉപചിതത്വ മനസ്സ് ഭൗതികത്വമേവ എന്ന വൈശേഷിക തന്ത്രോക്ത ലക്ഷണം നിത്യം നിരവ്യയം ചെയ്ത് ഗൃഹീത. അതുകൊണ്ട് അന്നം കൊണ്ട് വർദ്ധിക്കുന്നതാണ് മനസ്സ്. അത് അടുത്ത് പരീക്ഷണത്തിലൂടെ തെളിയിച്ചു കൊടുക്കും. ഷോഡശ കല, അല്ല ഒരു കല പോയി കഴിഞ്ഞാൽ അത്രയും ക്ഷീണിക്കും. പട്ടിണി കിടക്കുന്ന ഇതിനു പറ്റിയ കാര്യമല്ല, ശ്രവണത്തിന് പറ്റത്തില്ല. പ്രദർശ അന്ന ഉപജതത്വ അന്നം കൊണ്ട് വൃത്തിയെ പ്രാപിച്ചിരിക്കുന്നുണ്ട്. മനസ്സ് ഭൗതികത്വം ഇവ മനസ്സ് ഭൗതികമാണ്. പിന്നെ വൈശേഷിക തന്ത്രോക്ത ലക്ഷണം, വൈശേഷിക ശാസ്ത്രത്തിനും മറ്റും പറയുന്നത് പോലെ അത് നിത്യമാണ്, നിരവയവുമാണ്, അണുവാണ്, അതൊന്നും ശരിയല്ല. അത് വൃത്തിയെ പ്രാപിക്കുന്നതാണ്, ഭക്ഷണം കഴിച്ച് വൃത്തിയെ പ്രാപിക്കുന്നതാണ്. അതുകൊണ്ട് അദ്വൈതികൾ പൊതുവെ നല്ല ഭക്ഷണം കഴിക്കുന്നവരാണ്. സ്വാമിമാരെയൊക്കെ ശ്രദ്ധിച്ചറിയാം, നല്ല കുടവേരും തടിയും ഒക്കെ കാണും. കാരണം അവർ ഭക്ഷണത്തോടൊന്നും വിട്ടുവീഴ്ച ചെയ്യേണ്ട കാര്യമില്ല, അത് അബദ്ധമാണ്. വല്ല ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും അതിന് മരുന്ന് കഴിച്ചോളൂ, പക്ഷെ ഭക്ഷണത്തിൽ കുറയ്ക്കരുത്. കാരണം അത് ബുദ്ധിയെ ബാധിക്കും, ബുദ്ധി നേരെയായിരിക്കും ഭക്ഷണം ശരിക്കും കഴിച്ചിട്ട്. യഥവി മനോസ്യ ദൈവം ചക്ഷുരി ഭക്ഷിച്ച് തദ്വിന നിത്യത്വ അപേക്ഷയ മനസ്സി ദൈവം ചക്ഷുരി ഭക്ഷ്യതി. അടുത്ത് പറയും ചന്ദ്രകിത്തി തന്നെ മനസ്സാണ് അവന്റെ ചക്ഷു എന്ന് പറയുന്നതും എന്താണ്? നാ നിത്യത്വ അപേക്ഷയാണ്. നിത്യമായതെന്ന് പറയണ്ട ഹിന്ദു സൂക്ഷ്മ വ്യവഹിത വിപ്രകൃഷ്ടാദി സർവ ഇന്ദ്രിയ വിഷയം വ്യാപകത്വ അപേക്ഷയാണ്. മനസ്സെവിടെയും കയറിച്ചെന്ന് സൂര്യനും ചന്ദ്രനിലും പാതാളത്തിലും അണുവിലും മഹത്തിലും എല്ലാം ചെല്ലും. അത് മനസ്സിന് മാത്രമുള്ള ഒരു വിശേഷതയാണ്. അതാണ് സൂക്ഷ്മമായിരിക്കുന്നത്, മറഞ്ഞിരിക്കുന്നത്, ദൂരെ ഇരിക്കുന്നത്, സർവ ഇന്ദ്രിയ വിഷയം വ്യാപകത്വ അപേക്ഷ. അത് സർവ ഇന്ദ്രിയങ്ങളിലൂടെയും സർവ വിഷയങ്ങളിലും വ്യാപിക്കുന്നതിനുള്ള ക്ഷമത അത് സൂക്ഷ്മവും വ്യാപകവുമാണ്. അന്നം കൊണ്ട് വൃദ്ധിയെ പ്രാപിക്കുന്നു. അതുകൊണ്ട് മനസ്സ് നിത്യമല്ല, വൃദ്ധിയെ പ്രാപിക്കുന്നതാണ്, നശിക്കുന്ന ഔഷധ ആവശ്യമാണ്. തച്ച അന്യേന്ദ്രിയ വിഷയാപേക്ഷയ നിത്യത്വം തദപ്പി ആപേക്ഷികമേവേദി. മറ്റേന്ദ്രിയങ്ങൾ അപേക്ഷിച്ചതിന് നിത്യമെന്ന് പറയാം. എന്തുകൊണ്ട് ഈ കണ്ണും കണ്ണ് കാണാതായാലും മനസ്സുണ്ട്, ചെവി കേൾക്കാതായാലും മനസ്സുണ്ട്, വാർദ്ധക്യത്തെ പ്രാപിക്കുന്നു, മനസ്സവിടെയുണ്ട്, ഇന്ദ്രിയങ്ങളെല്ലാം പോയാൽ. അതുകൊണ്ട് അതിനപേക്ഷിച്ച് പറയാം, സദേകമേവ അദ്വിതീയം ഇതി ശ്രുതേഹേ. വാസ്തവത്തിൽ അദ്വിതീയവും ഏകവുമായിരിക്കുന്ന മനസ്സല്ല, സത്താണ്. മനസ്സിന് ആപേക്ഷികമായ നിത്യത്വമുണ്ട്. അതുകൊണ്ട് ആ മനസ്സ്, അതിന്റെ വൃദ്ധി, അതിന്റെ വളർച്ച അന്നം കൊണ്ടുണ്ടാകുന്നു. അപഹ പീതാ ത്രേധ വിജീയന്തേ. അടുത്ത് പറയുന്നു, തഥാ അപഹ പീതാ ത്രേധ. അതുപോലെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ അത് മൂന്നാകുന്നു. താസാമ്യ സവിഷ്ടോ ധാതു, അതിന്റെ സ്ഥൂലഭാഗം തദ്മൂത്രം ഭവതി, അത് മൂത്രമാകുന്നു. വിസർജിക്കുന്നു യോ മധ്യമഹത്വത്തിലോ ഇതം ഭവതി, അതിന്റെ മധ്യമഭാഗം കുറച്ചുകൂടി സൂക്ഷ്മമായ രക്തമാകുന്നു. യോ അനിഷ്ടഹസ്ത പ്രാണോ ഭവതി, ഏറ്റവും സൂക്ഷ്മമായ ഭാഗവും പ്രാണമാകുന്നു. അത് പറയാനുള്ള ഉദ്ദേശിക്കുന്നു. ഏറ്റവും സ്ഥൂലവും മധ്യവും എങ്ങനെ പരിണമിക്കുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ടില്ല. ഇവിടെ സുരീരിയുടെ താല്പര്യം കഴിക്കുന്ന അന്നത്തിന്റെ അതിസൂക്ഷ്മമായ ഭാഗം മനസ്സിനെ വളർത്തുന്നു, അതേ ജലത്തിന്റെ അതിസൂക്ഷ്മമായ ഭാഗം പ്രാണനെ വർദ്ധിപ്പിക്കുന്നു. പക്ഷിരഹി ആപോമയ പ്രാണോ ന അപിപത വിച്ഛേദ്യത. പറയുന്നു, ഇനി പറയും, പ്രാണൻ അപോമയനാണ്, ജലമയനാണ് പ്രാണൻ. അന്നമയം ഹിസ്വം മനഃ എന്ന് പറയുന്നിടത്ത് ജലം കുടിക്കാതിരുന്നാലോ വിച്ഛേദ്യത പ്രാണൻ ദുർബലമായി പോകും. അതുകൊണ്ട് വെള്ളം കുടിക്കാതെയുള്ള തപസ് ശരീരത്തെ അത് നല്ലതാണ്. വിരാസംബന്ധം എന്നുള്ളതല്ല, വെള്ളമൊന്നും കുടിക്കാതെ തപസ് ചെയ്ത് കഴിഞ്ഞാൽ ശരീരത്തെയും മനസ്സിനെയൊക്കെ ഒന്ന് ഒരു പരിധിവരെ നിരക്കുന്നതിന് സഹായിക്കും. അത് സാമാന്യമായി മര്യാദയ്ക്കുള്ള തപസ്സാണ്. കൂടിക്കഴിഞ്ഞാൽ അത് ശരീര പീഡമാകും, രോഗത്തിന് കാരണമായി തീരും. എന്തുകൊണ്ട്? അതിന് ജലം ആവശ്യമാണ്, പ്രാണന്. പ്രാണന്റെ ബലമാണ് ശരീരത്തിന്റെ ബലം. പ്രാണന് ഒരിക്കലും ക്ഷയിപ്പിക്കാൻ പാടില്ല. അപ്പോ ആഹാര നിഹാര നിദ്ര മൈഥുനാദികളിലെല്ലാം മനുഷ്യൻ മിതത്വം പ്രാപിക്കണം എന്ന് പറയുന്നത് പ്രാണന്റെ ശക്തിയെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. എന്ന പിപത്തോ വിച്ഛേദ്യത. വെള്ളം കുടിക്കാതിരുന്നു കഴിഞ്ഞാൽ പ്രാണൻ ശരീരം വിട്ടു പോകും. അതുകൊണ്ട് ജലത്തിനും പ്രാധാന്യമുണ്ട്. തഥാ തേജോ അസിതം തൈലഘൃതാദി ഭക്ഷിതം ത്രേധാ വിജയതേ. ഇനി തൈലഘൃതാദി ഭക്ഷിതം, എണ്ണ നെയ്യ് ഭക്ഷിതം, തൈലം മുഖ്യമായിട്ട് എല്ലിൽ നിന്നുണ്ടാകുന്ന ശുദ്ധമായ എണ്ണ ത്രേധാ വിജയതേ. അതും മൂന്നാകുന്നു. തസ്യ സ്ഥവിഷ്ടോ തദസ്ഥി, അതിന്റെ സ്ഥൂലമായ ഭാഗം അസ്ഥിയാകുന്നു. മധ്യമുഖത്ത് മജ്ജ, അതിന്റെ മധ്യഭാഗം മജ്ജയാകുന്നു. അസ്ഥി അന്തർഗത സ്നേഹ, അതിന്റെ ഉള്ളിലിരിക്കുന്ന ആ സ്നേഹം. യോ അനിഷ്ട, ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്നത് സവാ, അതാണ് വാഗിന്ദ്രിയത്തെ പോഷിപ്പിക്കുന്നത്. വാഗും ബുദ്ധിയുമായിട്ട് അത്യധികം ബന്ധമുണ്ട്. അത് രണ്ടും വാസ്തവത്തിൽ ഒന്നാണ്, രണ്ടും അഗ്നിയംശമാണ്. അത് കഴിക്കുന്ന തൈലഘൃതാദികളുടെ അംശത്തിൽ നിന്നാണ് വാഗിന്ദ്രിയവും ബുദ്ധിയും ഉണ്ടാകുന്നത്. ബുദ്ധി നേരെയിരുന്നാൽ വാക്ക് നേരെയിരിക്കും, വാക്ക് നേരെയിരുന്നാൽ ബുദ്ധി നേരെയിരിക്കും. തൈലഘൃതാ ഭക്ഷണാദി വാഗ് വിശദ ഭാഷണേ സമർത്ഥ ഭൗതീരി പ്രസിദ്ധം ലോകേ. തൈലഘൃതാദി ഭക്ഷണങ്ങൾ കൊണ്ട് വാഗ് വിശദ, വാക്ക് വ്യക്തമാകുന്നു. ഭാഷണേ സമർത്ഥ, ഭാഷണം ചെയ്യുന്നതിന് വാക്കിന് ദാരിദ്ര്യം വരുന്നില്ല, സമർത്ഥമായിരിക്കുന്നു. കാരണം അത് ബുദ്ധിയും വർദ്ധിപ്പിക്കുന്നവര് പോലെ ബുദ്ധിയും വാക്കും ഒത്തുചേരുമ്പോൾ അയാൾ വാഗ്മിയായിത്തീരുന്നു, പ്രസിദ്ധം ലോകെ. അതുകൊണ്ടാണ് വേദപാഠികൾ, വേദാധ്യയനം ചെയ്യുന്നവരെല്ലാം ധാരാളം നെയ്യ് കഴിക്കുന്നത്, നെയ്യും തൈലൊക്കെ കഴിക്കുന്നത് കൊണ്ടാണ്. കാരണം അവിടെ വാക്കിനാണ് മുഖ്യമായ പ്രവർത്തനം. ആ വാക്ക് നേരെ നീക്കണം, വാക്ക് ബുദ്ധിയുമായിട്ട് യോജിക്കണം, വാക്കും എല്ലാം കൃത്യമായി ബുദ്ധിയുടെ സഹായത്തോടുകൂടി പ്രകടമാകണം. എന്നാലേ വേദം തെറ്റുകൂടാതെ ഉച്ചരിക്കാൻ പറ്റൂ. അതുകൊണ്ട് ധാരാളം നെയ്യ് കഴിക്കുന്നു. അതുകൊണ്ടാണ് പശുവിന് പൂജ്യത വന്നതും പശുവിന്റെ ഉത്പന്നങ്ങൾക്കെല്ലാം ഇത്രയും വലിയ പവിത്രത വന്നതും എല്ലാം ഈ വാക്കും ബുദ്ധിയും തമ്മിലുള്ള ബന്ധം, അതിനെ പാലും നെയ്യും ഒക്കെ എങ്ങനെ പോഷിപ്പിക്കുന്നു ഋഷിമാർ മനസ്സിലാക്കിയിരുന്നുകൊണ്ടാണ്. അതുകൊണ്ട് പറഞ്ഞതിനോട് സംഹരിക്കുന്നു, അന്നമയം ഹി സ്വമി മനഃ ആപോമയ പ്രാണ തേജോമയി വാ. ഈ മൂന്ന് കാര്യങ്ങൾ, അന്നമയമാണ് മനസ്സ്, ആപോമയം ജലമയമാണ് പ്രാണൻ, തേജോമയം എന്നുവെച്ചാൽ ഭക്ഷണത്തിലെ തേജസംശം എണ്ണയും ഒക്കെ വരുന്നു, അതിൽ നിന്നാണ് വാക്കുണ്ടാകുന്നത്. യഥൈവം അന്നമയം ഹി സ്വമി മന ആപോമയ പ്രാണ തേജോമയി വാക്. അന്നമയമാണ് സൗമ്യ മനസ്സ്, അപോമയമാണ് പ്രാണ തേജോമയി വാക്. ഈ പറയുന്നത് ശുദ്ധമായ അന്നം എല്ലാം ഭക്ഷിച്ച് ജീവിച്ച് പഴയ കാലത്തെ കുറിച്ച് പറയുന്നു. ഈ പറയുന്നത് ചിലപ്പോ ഇന്നത്തെ ആരോഗ്യശാസ്ത്രമൊന്നും സംബന്ധിച്ചെന്നിരിക്കില്ല, പഴയ രീതിക്ക് പറയുകയാണ്. അതുപോലെ ശുദ്ധമായ അന്നം കഴിക്കാമെങ്കിൽ ഈ പറയുന്ന തരത്തിൽ തന്നെ അന്നമയനായ പ്രാണനും മനോ ജലമയനായ മനസ്സും തേജോമയനായ മയമായ വാക്കും എല്ലാം ഉണ്ടാകും. ഇന്ന് ചിലപ്പോൾ സംഭവിച്ചില്ലെന്ന് വരും, എല്ലാം മലിനമായിരുന്നു. നന്നു കേവല അന്നഭക്ഷണ ആക്കു പ്രഭൃതിയോ വാക്മിന പ്രാണവന്തച്ച. ഇന്നത്തെ ഒരു പൂർവപക്ഷം, ഇന്നത്തെ നമ്മുടെ അറിവിന് യോജിക്കുന്ന പൂർവപക്ഷം ഉണ്ട്. പക്ഷെ ഇത്തരം കാര്യങ്ങളെല്ലാം ഈ പ്രത്യേകിച്ച് ഈ ശങ്കരാചാര്യ കാലത്ത് ഒക്കെ സ്വീകരിച്ചിരിക്കുന്നത് അന്ന് നിലവിലിരുന്ന ശാസ്ത്രങ്ങൾ, ശാസ്ത്രങ്ങളിൽ പൊട്ട ശാസ്ത്രങ്ങളുണ്ട്, ശാസ്ത്രമെല്ലാം ശരിയല്ല, ശാസ്ത്രത്തിൽ തന്നെ നല്ല പോരാത്തുണ്ട്. പല കാര്യങ്ങളും ഭൗതികമായ വിഷയങ്ങളെ സംബന്ധിച്ച്, പ്രാപഞ്ചികമായ വിഷയങ്ങളെ സംബന്ധിച്ച് ഒരാൾ പറയുന്നു മറ്റൊരു ഏറ്റു പറയുക, ചിന്തിക്കാതെ, അങ്ങനൊരു സ്വഭാവം ഒന്നുണ്ടായിരുന്നു. അവരുടെ യുക്തിയും ബുദ്ധിയൊക്കെ ഈ ആധ്യാത്മിക വിഷയത്തിൽ മാത്രമേ, ഭൗതികമായ വിഷയങ്ങളിൽ അങ്ങനെ അബദ്ധങ്ങൾ ഈ പണ്ഡിതന്മാരെല്ലാം പറഞ്ഞു. ശങ്കരാചാര്യ ഉൾപ്പെടെയുള്ളത് അതിനൊരു അബദ്ധമാണിത്. എന്ത് പറഞ്ഞു എന്ന് വെച്ചാൽ അതൊരു വിശ്വാസം, അങ്ങനെ പറയുന്നു മറ്റുള്ളവർ പറയുന്നു, ഇത് കേജി ചിലരങ്ങനെ പറഞ്ഞു, അതുകൊണ്ട് ഞങ്ങളും പറയുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? കേവല അന്നഭക്ഷണ പറയുന്നതിന്റെ ചെറുപ്പം ഇതാണ്, എലി വെള്ളം കുടിക്കത്തില്ല. എലി വെള്ളം കുടിക്കില്ലെന്ന് പറഞ്ഞു, എലി വെള്ളം കുടിക്കുന്ന സാധനമായാലും കാണാറില്ല, അതെന്തെങ്കിലുമൊക്കെ തുരന്ന് തിന്നുന്നതായി കാണാറോ. അതുകൊണ്ട് പറയുന്നു കേവല അന്നഭക്ഷണ ആഘപ്രപ്രദേഹ. എലി മാത്രമല്ല, അതുപോലെയുള്ള പല ജീവികളും വെള്ളം കുടിക്കാത്ത ജീവികളാണ്. പക്ഷേ അവർ കാരണമായി പറയുന്നു, വളരെ വരൾച്ചയുള്ള സ്ഥലങ്ങളിൽ ഇത് കണ്ടേക്കാം, ഇത് പോയി വെള്ളം കുടിക്കുന്നതായാലും കാണാറില്ല. അതൊക്കെ കൊണ്ടായിരിക്കും അതിന്റെ ഇന്ന് ചെയ്യുന്ന ഇന്നത്തെ ഭൗതിക ശാസ്ത്രജ്ഞന്മാരെ പോലെ ഇതിന്റെ പുറകെ പോയി പരീക്ഷണം നടത്താനും ഇതിനെ പിടിച്ച് കൂട്ടിലിട്ട് പരീക്ഷണം നടത്താനൊന്നുമുള്ള ക്ഷമ എന്നുള്ള ഉണ്ടായിരുന്നു. ആരെങ്കിലും പറയുന്ന പൊട്ടത്തരങ്ങൾ കേൾക്കുക, വിശ്വസിക്കുക, അത് പറയുക. അപ്പൊ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം ഒരുപാട് അബദ്ധങ്ങൾ ഭാഷയത്തിൽ പറയുന്നുണ്ട്. എലി പോലെയുള്ള പല ജീവികളും വെള്ളം കുടിക്കുന്നില്ല, ആകുപ്രകൃതിയോ പക്ഷേ വാഗ്മിനഹ അവ ശബ്ദം പുറപ്പെടുവിക്കുന്നുണ്ട്, പ്രാണമന്തച്ച പ്രാണവും പ്രാണനുമുണ്ട്. അപ്പൊ മുമ്പ് പറഞ്ഞതിന് വിരോധമായില്ലേ എന്നാണ്. മുമ്പ് പറഞ്ഞ എന്താണ്? അന്നം കഴിച്ചാലേ മനസ്സ് ശരിയാകൂ, ജലം കുടിച്ചാലേ പ്രാണൻ നിലനിൽക്കൂ, തേജസ് വിളിച്ചെന്നാലേ വാക്ക് ശരിയാകൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊന്നും കഴിക്കാത്തതാണ് ആകുപ്രപ്രദേഹ. അവർക്ക് വാക്കും പ്രാണനും ഉണ്ടെന്നാണ്, അത് ശരിയല്ല. എന്തുകൊണ്ട്? ആ പ്രാണികൾ ഇതെല്ലാം കഴിക്കുന്നുണ്ട്, മനുഷ്യൻ കഴിക്കുന്ന കൂടുതലും നെയ്യ് കഴിക്കുന്നതാണ് എലി, പിന്നെ എണ്ണയും കഴിക്കുന്നുണ്ട്, വെള്ളവും കുടിക്കുന്നുണ്ട്, ഭക്ഷണവും കഴിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരു കാര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഈ ചോദ്യം. അപ്പൊ അതിനെ അംഗീകരിച്ചുകൊണ്ടാണ് ചോദ്യം. അതാണ് ഇത്തരം പല ദൃഷ്ടാന്തങ്ങൾ പറയുന്നിടത്തും എല്ലാം ഈ ഭൗതികമായ കാര്യങ്ങളിലുള്ള അവരുടെ അജ്ഞത വളരെ വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധരിക്കുന്നതുപോലെ ഇവരാര് സർവജ്ഞന്മാരല്ല. അവർ സർവജ്ഞന്മാരാണ്, പക്ഷെ അത് സത്യനുഗ്രഹിച്ചുകൊണ്ടുള്ള സർവജ്ഞത്വം. അല്ലാതെ ലോക വിഷയങ്ങളൊന്നും സർവജ്ഞന്മാരായിരുന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള അബദ്ധങ്ങളൊന്നും പറയത്തില്ലായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് എന്താണെന്ന് പരിശോധിക്കാതെ പറയത്തില്ലായിരുന്നു. അതുപോലെ വേറൊരു അബദ്ധം പറയുന്നു, സമുദ്ര മീന മകര പ്രഭൃതിയോ മനസ്സിനോ വാഗ്മിനോ തഥാ സ്നേഹപാനം